2024 March 8 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. വന്യമൃഗ ആക്രമണം സംസ്ഥാന ദുരന്തം. കേരളീയ പൊതുസമൂഹത്തിന്റെ ചർച്ചയിൽ പുതിയതായി രൂപപ്പെട്ട വിഷയമാണ് മനുഷ്യ വന്യജീവി സംഘർഷം. മനുഷ്യവാസത്തിനോ മനുഷ്യജീവിതത്തിനോ അലോസരം ഉണ്ടാക്കാതെ കാടുകളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന മൃഗങ്ങൾ കാടിന്റെ അതിർത്തി കടന്ന് പട്ടണ മധ്യത്ത് വരെ എത്തി ആക്രമണകാരികളാകുന്നതിന്റെ ഉദാഹരണങ്ങളാണ് കുറച്ചുകാലമായി കേൾക്കുന്നത്. വെള്ളപ്പോഴുമുള്ള കാട്ടാന ശല്യത്തിൽ ഒതുങ്ങി നിന്നിരുന്ന വിഷയമാണ് കടുവ, പുലി, കാട്ടുപോത്ത്, കാട്ടുപന്നി തുടങ്ങിയവയുടെ കാടിറക്കത്തിലൂടെ കുറെ കൂടി ഗുരുതര സ്വഭാവമുള്ളതായി മാറുകയും വനങ്ങളിലുള്ള ജില്ലകളിൽ പൊതുനിരത്തുകളിൽ പോലും മനുഷ്യർക്ക് പേടി കൂടാതെ സഞ്ചരിക്കാനോ വീടുകളിൽ സമാധാനത്തോടെ രാത്രി കിടന്നുറങ്ങാനോ കഴിയാത്ത വിധം ഉത്കണ്ഠയ്ക്ക് വഴി വെക്കുകയും ചെയ്തിരിക്കുന്നത്. വന്യജീവി ആക്രമണത്തിൽ അടുത്തിടെ ഉണ്ടായ ദാരുണ മരണങ്ങൾ കണക്കിലെടുത്തും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ജനകീയ പ്രതിഷേധം പരിഗണിച്ചും മനുഷ്യ വന്യജീവി സംഘർഷത്തെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയും ചെയ്തു. വന്യജീവികൾ കാടുവിട്ട് നാട്ടിലിറങ്ങുന്നതിനും മനുഷ്യവാസമുള്ള കേന്ദ്രങ്ങളിൽ വിഹരിക്കുന്നതിനും വനഭൂമിയിലെ അനിയന്ത്രിതമായ കയ്യേറ്റവും കാലാവസ്ഥ വ്യതിയാനവും ഉൾപ്പെടെ കാരണങ്ങൾ പലതുണ്ട്. കാരണം തിരയലല്ല, പരിഹാരം തേടലാണ് ഇപ്പോൾ അടിയന്തരമായി വേണ്ടത്. മനുഷ്യ വന്യജീവി സംഘർഷം പതിവാകുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗവും മന്ത്രിസഭാ യോഗവും കുറെ തീരുമാനങ്ങൾ എടുക്കുകയും ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്തർദേശീയ ദേശീയ വിദഗ്ധർ ഉൾപ്പെട്ട സമിതി, സംസ്ഥാനതല സമിതി, നിയന്ത്രണ സമിതി, ജില്ലാ പ്രാദേശിക സമിതികൾ എന്നിങ്ങനെ കുറെ സമിതികൾ രൂപീകരണമാണ് തീരുമാനങ്ങളിൽ ഒരു ഭാഗം. നിർഭാഗ്യവശാൽ ഇത്തരം സമിതികളെ പേടിയുള്ളവരല്ല വന്യമൃഗങ്ങൾ. വന്യജീവി പ്രതിരോധത്തിന് ഈ സമിതികൾ ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് പരിമിതി ഉണ്ട്. അതേസമയം മനുഷ്യ വന്യജീവി സംഘർഷത്തെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുന്നതുകൊണ്ട് ഇരകൾക്ക് താമസം കൂടാതെ നഷ്ടപരിഹാരം നൽകാൻ കഴിയുമെന്നത് ഉൾപ്പെടെയുള്ള പല പ്രയോജനങ്ങളും ഉണ്ട്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന വേളയിൽ ആ മേഖലയിലെ ഏകോപന ചുമതല ദുരന്ത നിവാരണ അതോറിറ്റിക്കായിരിക്കും. അതോറിറ്റിക്ക് കേന്ദ്രം നൽകുന്ന ഫണ്ടിൽ നിന്ന് നിശ്ചിത ശതമാനം തുക നഷ്ടപരിഹാരത്തിനുൾപ്പെടെ ഉപയോഗിക്കാനും ആകും. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുള്ള പണവും വിനിയോഗിക്കാം. വന്യജീവി ആക്രമണങ്ങൾക്ക് ഇരകളാവുന്നവരുടെ ബാങ്ക് വായ്പ ബാധ്യത ഇളവ് ചെയ്യാനും ഇത് ഉപകരിക്കും. അതേസമയം വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ വനാതിർത്തിയിൽ വൈദ്യുതി വേലി സ്ഥാപിക്കുന്നത് ഉൾപ്പെടെ പല കാര്യങ്ങൾ ചെയ്യാൻ പൊതുജനങ്ങളുടെ സഹായത്തോടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിയും. അതിന് മികച്ച ഉദാഹരണമാണ് വയനാട് ജില്ലയിലെ വൈത്തേരി പഞ്ചായത്ത് ഒരു വർഷം മുൻപ് വിജയകരമായി നടപ്പാക്കിയ ജനകീയ ഫെൻസിംഗ് പദ്ധതി. വീടുകളിൽ നിന്നും റിസോർട്ടുകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ധനസഹായം സ്വീകരിച്ച് 7 കിലോമീറ്റർ നീളത്തിൽ വൈദ്യുതി വേലി സ്ഥാപിച്ച പഞ്ചായത്ത് ജനകീയ സഹായത്തോടെ അതിന്റെ പരിപാലനവും നിർവഹിക്കുന്നു. വേലി സ്ഥാപിച്ചതിനു ശേഷം ഈ മേഖലയിൽ ഇന്നോളം വന്യമൃഗ ശല്യം ഉണ്ടായിട്ടില്ല. 8 കിലോമീറ്റർ ദൈർഘ്യത്തിൽ കൂടുതൽ വേലി സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് വൈത്തേരി പഞ്ചായത്ത്. സർക്കാർ സഹായമില്ലാതെ നടപ്പാക്കിയ ഈ പദ്ധതി ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ കാരണം എല്ലായിടത്തും ഇതേ മാതൃകയിൽ നടപ്പാക്കാൻ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. എന്നാൽ എല്ലാറ്റിനും സർക്കാർ പദ്ധതി നടപടിക്കും നിർബന്ധം പിടിക്കുന്നതിനിടെ ഇങ്ങനെ ചിലത് ആകാമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് വൈത്തേരിയിലെ ജനകീയ മോഡൽ. കാരണം മരണശേഷമുള്ള സർക്കാർ നഷ്ടപരിഹാരമല്ല, മരണ ഭയമില്ലാതെ കിടന്നുറങ്ങാമെന്ന സുരക്ഷിതത്വ ബോധമാണ് ജനങ്ങൾക്ക് വലുത്.